കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീലയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വമ്പ് കാട്ടരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കേ വരുത്. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ച ഭവിക്കുന്നതിനേക്കാൾ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ബന്ധപ്പെട്ട വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്തു ചെയ്യും? നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്ക. എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ ഞാൻ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടപെടരുത്. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളത്താലത്തിൽ പൊന്നാരങ്ങിയ പോലെ തന്നെ. കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായ ഒരു സഹശാസകൻ പൊൻകൊടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവുമാകുന്നു. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്തെ ഹിമത്തിന്റെ തണുപ്പ് പോലെ. അവൻ യജമാനന്മാരോടുള്ള ഉള്ളം തണുപ്പിന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. ഗാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നു. ദീർഘശാന്തി കൊണ്ട് ന്യായാധിപനെ സമ്മതം വരുന്നു. മൃദുവായുള്ള നാവസ്യെ മുറുക്കുന്നു. നിനക്ക് എൻകിട്ടിയാൽ വേണ്ടുന്ന സ്ത്രീ ഭജിക്കാവൂ. അധികം കണ്ണറിഞ്ഞിട്ട് ശ്രദ്ധിപ്പാൻ ഇടവരരുത്. കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്തു, നിന്നെ വെറുക്കാതിരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത്. കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടികയും വാളും കൂർത്താമ്പുവാകുന്നു. കഷ്ടകാലത്ത് വിശ്വസ്തപാതകനെ വിശ്വാസപാതകനെ ആശ്രയിക്കരുത്. മുറിഞ്ഞ പുല്ലും ഉളുക്കിയ കാലും പോലെയാകുന്നു. വിഷാദമുള്ള ഹൃദയത്തിന് പാട്ട് പാടുവാൻ ഇതകാലത്ത് വസ്ത്രം കളയുന്നത് പോലെയും യവക്കാരത്തിന്മേൽ ചുരുക്ക പകരുന്നത് പോലെയുമാകുന്നു. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തീന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനലേ കുഞ്ഞിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. പടവിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു. യക്ഷിണിവാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരിയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്ത് നിന്നും നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനും സമം. തേനേറെ കുടിക്കുന്നത് നന്നല്ല, പ്രയാസമുള്ളത് ആരായുന്നതോ മഹത്വം. ആത്മസമയവും ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്ത് കാലത്ത് മഴയും എന്ന പോലെ പോഷന് ബഹുമാനമല്ല. ഒരുകിൽ പാറിപ്പോകുന്നതും ഇവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ. കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൻ മൂടൻപടി. നീയും മൂടനെ പോലാകാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂടരുത ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വത്തിനൊത്ത ഉത്തരം പറക. മൂടന്റെ കൈവശം വർദ്ധമാനമയക്കുന്നവൻ സ്വന്തകാൽ മുറിച്ചു കളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്തന്റെ കാൽ ഞാൻ എടുക്കുന്നത് പോലെ. മൂടന് ബഹുമാനം കൊടുക്കുന്നത് കമണിയിൽ കല്ല് കെട്ടി മുറുക്കുന്നത് പോലെ. മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കയ്യിലെ മുള്ളുപോലെ. എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂടനെ കൂലിക്ക് നിർത്തുന്നവനും കണ്ടവരെ കൂലിക്ക് നിർത്തുന്നവനും ഒരുപോലെ. നായ ശ്രദ്ധിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂടൻ തന്റെ പോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, തിരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കഥക ചുഴലിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. ബുദ്ധിയോടെ പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള ഏഴുപേരിലും താൻ ജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നതുവനായ പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളിയെന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും മമ്പുകളും മരണവും ഏറിയ ഭ്രാന്തനെ പോലെയാകുന്നു. എറിയുന്ന ഭ്രാന്തനെ പോലെയാകുന്നു. വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും, മുണയിലില്ലാഞ്ഞാൽ വഴക്കില്ലാതെയാകും. കരികമിലിനും വിറക് തീക്കും എന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്വലിപ്പിക്കുന്ന ജ്വലിക്കുന്നതിന് കാരണം ഏഷണിക്കാരന്റെ വാക്ക് സാധുഭോജനം പോലെ അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജ്വലിക്കുന്ന അത്തരവും ദുഷ്ടഹൃദയം വെള്ളിക്കിടം പോലെ പിരിഞ്ഞ മൺകുടം പോലെയുമാകുന്നു. പകയ്ക്കുന്നവൻ അതിരം കൊണ്ട് വേഷം ധരിക്കുന്നു. ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ എരിവെറുപ്പുണ്ട്. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. പോഷ്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു. മുഖസ്തുതി പറയുന്ന വായ നാശം വരുത്തുന്നു. നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അഗ്രമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു. ഒരു ഭോഷന്റെ നീരസമോ രണ്ടിലും ഘനമേറിയത് ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു. ജാരന്മാരുടെ ജാരസംഖ്യയുടെ മുൻപിലോ ആർക്ക് നിൽക്കും? മറിഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത്. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ബലം. ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കധികം. പിന്നെ തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. ഒടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ടുഴിയുന്ന മനുഷ്യനും ഒരുപോലെ. തൈവവും തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യം അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോകുകയും അരുത്. ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത്. മകനെ, എന്നെ നിന്ദിക്കുന്നതിനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ഞാനായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാം. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു. അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തു കൽക. പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാകുന്നതിനോട് പടയം വാങ്ങുക. അധികാരത്തെ എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടപെടാത്ത ചോർച്ചയും കലഹക്കാരത്തിയായ സ്ത്രീയും ഒരുപോലെ. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. അവന്റെ വലം കൈകൊണ്ട് എന്നെ പിടിപ്പാൻ പോകുന്നു. ഇരുമ്പിരുമ്പിന് മൂച്ചു കൂട്ടുന്നു. മനുഷ്യൻ മനുഷ്യനെ മൂച്ചു കൂട്ടുന്നു. അത്തി കാക്കുന്നവൻ അതിന്റെ പഴം തിന്നും. യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു. മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. വെള്ളയ്ക്ക് ഉടവും പൊന്നിന് മൂശയും ശോധന. മനുഷ്യനോ അവന്റെ പ്രശംസ പോഷനെ ഉരുളിട്ടിടിക്കുക. ഇതൊക്കെ കൊണ്ട് അവിൽ പോലെ ഇടിച്ചാലും അവന്റെ പോഷത്വം വിട്ടു മാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയോടെ ഇരിക്കുക. നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വെക്കുക. സമ്പത്തം നീക്കുമിരിക്കുന്നതല്ലോ കിരീടം. തലമുറ തലമുറയോളം ഇരിക്കുവോ. പുല്ല് ചെത്തിക്കൊണ്ട് പോകുന്നു. ഇളം പുല്ല് മുളച്ചു വരുന്നു. പർവ്വതത്തിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നിനക്കുടുപ്പിനും കോലാടുകൾ നിലത്തിന് വിലയ്ക്കുമകും. കോലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു. ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭമായിരിക്കുന്നു. ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ പിളവിനെ വെച്ച് കാവ്യ ഒഴുക്കിക്കളയുന്ന പോലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവൻ ദുഷ്ടനെ പ്രശംസിക്കുന്നു. ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല. യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തന്റെ വഴിയിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രശംസിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. അതിഭക്ഷകന്മാർക്ക് സഖിയാകുന്നവനോ അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവനു വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. നേരുള്ളവരെ കുർമാ തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മാവകാശമാക്കും. ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു. ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. നീതിമാന്റെ ഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം. ദുഷ്ടന്മാർ വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രവേശത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ പ്രവചിക്കുന്ന സമ്പത്തിനും ഇരടിയുള്ള കരടിക്കും തുല്യൻ. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനുമാകുന്നു. ദിവ്യഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോഴിരിക്കും. രക്തപാതകഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും. അവനെ ആരും തടുക്കരുത്. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും. നിസ്സാരന്മാരെ പിൻചെല്ലുന്നവനോ വീണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല. മുഖദാക്ഷിണ്യം കാണിക്കുന്നത് നന്നല്ല. ഒരു കഷ്ണോപ്പത്തിനായും മനുഷ്യൻ അന്യായം ചെയ്യും. കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻപ്പെടുന്നു. ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല. ചക്രവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകൻ ദശകി. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂടൻ. ജ്ഞാനിയോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവനോ കുറച്ചിലുണ്ടാകുകയില്ല. കണ്ണടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം വരും ഉണ്ടാകും. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു. കൂടെ കൂടെ കാശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാത്ത പെട്ടെന്ന് നശിച്ചു പോകും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. ദുഷ്ടനാധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവേർപ്പെടുന്നു. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. വേശികളോട് സഹവാസം ചെയ്യുന്നവനോ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു. രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു. നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വില വിരിക്കുന്നു. ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു. നീതിമാനോ ഘോഷിച്ചാനന്ദിക്കുന്നു. നീതിമാനഗതികളുടെ കാര്യമറിയുന്നു. ദുഷ്ടനോ പരിജ്ഞാനം ഇതൊന്നും അറിയുന്നില്ല. പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു. ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജ്ഞാനിക്കും ബോസിനും തമ്മിൽ വാഗ്വാദമുണ്ടായിട്ട് അവർ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു. നേരുള്ളവരോ അവന്റെ പ്രാണനെ അന്വേഷിക്കുന്നു. പ്രാണരക്ഷ അന്വേഷിക്കുന്നു. ഉടൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു. ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ വൃത്തന്മാരൊക്കെയും വൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും. ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപ്പെടുന്നു. ഇരുവരുടെയും കണ്ണ യഹോവ പ്രകാശിപ്പിക്കുന്നു. അഗതികൾക്ക് വിശ്വസ്തയോടെ ജയപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. പടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു. നീതിമാന്മാരും അവരുടെ വീഴ്ച കാണുന്നു. നിന്റെ മകനെ ശിക്ഷിക്കാം എന്നനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ദാസനെ ഗുണീകരിപ്പാൻ വാക്കുമാത്രം പോരാ. അവൻ അത് ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ. വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ദാസനെ ബാല്യം മുതൽ ലാളിച്ചു വളർത്തുന്നവനോട് അവൻ ഒടുക്കം ദുശാഠ്യം കാണിക്കും. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യന്റെ ഗർവനെ താഴ്ത്തിക്കളയും. മനോവിനയമനോമാനം പ്രാപിക്കും. കള്ളനുമായി പങ്കുകൂടുന്നവൻ സ്വന്തം പ്രാണനെ പകയ്ക്കുന്നു. അവൻ സത്യവാചകം കേൾക്കുന്നു. ഒന്നും പ്രസ്താവിക്കുന്നില്ല താനും. മനുഷ്യഭയം ഒരു ഖനിയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അനിതരധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു. മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു. നീതികെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ്, സന്മാർഗി ദുഷ്ടന്മാർക്ക് വെറുപ്പ്. യാക്കോയുടെ മകരായ അഗൂരന്റെ വചനങ്ങൾ ഒരാളുടെ ആ പുരുഷന്റെ വാക്യമാണ് ഇത്. ദൈവമേ ഞാൻ അധ്വാനിച്ചു, ദൈവമേ ഞാൻ ധ്യാനിച്ചു, ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ. മനുഷ്യബുദ്ധി എനിക്കില്ല, ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ? കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ? ഭൂമിയുടെ അറുതികളെ ഒക്കെയും നിയമിച്ചവനാർ? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തു നാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കളനാകുവാൻ ഇടപെടരുത്. രണ്ടു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോടകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ. നിത്യപ്രതി തന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ടേ ആറെന്ന് നിന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ പേണ്ടിക്കാനും. സംഗതി വരരുതേ. ദാസിനെ കുറിച്ച് യജമാനോട് ഏഷണി പറയരുത്. അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരുത്. അപ്പിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലമായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറയോ? ഈ തലമുറയുടെ കണ്ണുയർന്നിരിക്കുന്നു. അവരുടെ കണ്ണിമുഖത്ര പൊങ്ങിയിരിക്കുന്നു. എളിയവരെ ഭൂമിയിൽ നിന്നും, ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളാവാൻ തക്കവണ്ണം മുമ്പല്ല വാളായും അണപ്പല്ല കത്തിയായും ഇരിക്കുന്നു ഒരു തലമുറ. കണ്ണറ്റയ്ക്ക് തരിക തരിക എന്ന് രണ്ട് പുത്രിമാരുണ്ട്. ഒരിക്കലും തൃപ്തി വരാത്ത മൂന്നുണ്ട്. മതി എന്ന് പറയാത്ത നാടുണ്ട്. പാതാളവും മന്ത്രിയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ചു തൃപ്തി വരാത്ത ഭൂമിയും മതി എന്ന് പറയാത്ത തീയും തന്നെ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകളയുകയും ചെയ്യും. എങ്കിൽ എനിക്ക് അതിവിസ്മയമായ തോന്നുന്നത് മൂന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തത് നാലുണ്ട്. ആകാശത്തിൽ കഴുകന്റെ വഴിയും പറമേൽ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും കന്യകയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ. വ്യഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ. അവൾ തിന്ന് വായ് തുടച്ചിട്ട് ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു. നാലിന്റെ നിമിത്തം അതിനെ സഹിച്ചുകൂടാ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും, ഭോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും, വീക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. ഭൂമിയിലെത്രയും ചെറുതായെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവായിട്ട് നാലുണ്ട്. ഇരുമ്പ് ഉറുമ്പ് ബലഹീനത ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമയിൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ചന്തമായി നടന്നുകൊള്ളുന്ന മൂന്നുണ്ട്. ചന്തമായി നടക്കുന്ന നാലുണ്ട്. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ടുനായും കോലാറ്റുവച്ചനും സൈന്യസമേതനായ രാജാവും തന്നെ. നീന്തി കളിച്ച് പോഷത്വം പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായ്പൊത്തി കിളക. പാൽ തടഞ്ഞാൽ വെണ്ണയുണ്ടാകും. മൂക്കിച്ചാൽ കോപ്പിയാൽ വഴക്കുണ്ടാകും. ലഹുവേൽ രാജാവിന്റെ വചനങ്ങൾ. അമ്മ അവന്റെ അമ്മ അവനെ ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട്. മകനെ എന്ത്? ഞാൻ പ്രസവിച്ച മകനെ എന്ത്? എന്ന നിനക്കുള്ള മകനെ എന്ത്? സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത്. ഇനി പിടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്. ലെമുവേലെ രാജാക്കന്മാരുടെ കൊള്ളരുത്. മധ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അവർ കുടിച്ച നിയമം മറന്നു പോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചു കളവാനും ഇടപെടരുത്. നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്ക. അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഉമ്മനു വേണ്ടി നിന്റെ വായ തുറക്ക. ക്ഷയിച്ചു പോകുന്ന ഇവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായ തുറന്ന് നീതിയോടെ ന്യായം വിധിക്കുക. എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്ക. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും?
അവളുടെ വില മുത്തുകളിലും ഏറും. കർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അവന്റെ ലാഭത്തിനൊരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെ മോന് തിന്മയെല്ലാം നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടിരൂപവും പണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു. ദൂരത്ത് നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിനെ ദൃഷ്ടി വെച്ചത് മേടിക്കുന്നു. കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും കൊണ്ട് ശക്തീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോവുകയുമില്ല. അവൾ വിടുതലേക്ക് കൈനീട്ടുന്നു. അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈകളി ഇവർക്ക് കുറക്കുന്നു. ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈനീട്ടുന്നു. തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളിയുണ്ടല്ലോ. അവൾ തനിക്ക് പർവ്വതാരി ഉണ്ടാക്കുന്നു. ശണപടവും ധൂമവസ്ത്രവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരും കൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് ഭക്ഷണവാതുക്കൾ പ്രസിദ്ധനാകുന്നു. അവൾ ശണവസ്ത്രമുണ്ടാക്കി വിൽക്കുന്നു. അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവി കാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അവൾ ജ്ഞാനത്തോടെ വായ് തുറക്കുന്നു. ദയവുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യതീവഴ്ത്തും. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത് അനേകം തരുണികളിൽ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാണ്. യഹോവക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ബലം അവൾക്ക് കൊടുത്തേൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാദത്തിൽ അവളെ പ്രശംസിക്കട്ടെ. യെശയ്യ പ്രവാചകന്റെ പുസ്തകം. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാവായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെസക്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ആകാശമേഖലക്ക് ഭൂമിയെ ചെവിതരുക, യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളത്തിന്റെ ഉടവനെയും കഴുത തന്റെ യജമാനെയും പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്ടപ്രവർത്തിക്കാരുടെ സന്തതി. വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച പുറത്തോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങളധികം അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ എനിക്ക് കഴുകിയിട്ടില്ല, വെച്ചു കെട്ടിയിട്ടില്ല എന്ന നിങ്ങളുടെ ദേശം ശൂന്യമായി. നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കരയായി. നിങ്ങൾ കാണുകേ, അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയും. അത് അന്യജാതിക്കാർ ഉന്മൂല നാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. സിയോൻ പുത്രി, മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യൽപന്മാരെയും ശേഷിപ്പിച്ചു വെച്ചിരിക്കുന്നില്ലെങ്കിൽ നാം സേതോം പോലെ ആകുമായിരുന്നു. ഗോമവറയ്ക്ക് സദൃശമാകുമായിരുന്നു. സോതോധിപതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഗമോറ നിവാസികളെ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ നായ പ്രമാണം ശ്രദ്ധിച്ചു കൊൽവീൻ. നിങ്ങളുടെ ഹനനയാകുന്നവരുടെ ബാഹുല്യം എനിക്കെന്തെന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാകും. കളിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകുത്തന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാൽ ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോ ആകവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
നിങ്ങളെ കഴിപടി നിങ്ങളുടെ പ്രവൃത്തികളെയും ദോഷത്തെ എന്റെ കണ്ണു മുമ്പിൽ നിന്നും നീക്കിക്കളവേൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവേൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നിർവഴിക്കാക്കുവേൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കുകയും മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ അരുളി ചെയ്തിരിക്കുന്നു. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? അതിന്റെ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴോ കൊലപാതകന്മാർ നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർത്തും ഇരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ, കളന്മാരുടെ കൂട്ടാളികൾ തന്നെ. അവരെ കൊണ്ട് അവരൊക്കെയും സമ്മാനപ്രിയരും പ്രതിഫലം കാംക്ഷിക്കുന്നവരുമാകുന്നു. അവർ അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നില്ല, വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹാ, ഞാൻ എന്റെ വൈരികളോട് പകവീറ്റി എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. ഞാൻ എന്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കിക്കളയും, നിന്റെ വെള്ളിയൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദിയിങ്കൽ എന്ന പോലെയും നിന്റെ ആലോചനക്കാരെ ആരംഭത്തിങ്കൽ എന്ന പോലെയും ആക്കും. അതിന്റെ ശേഷം നീ നീതിപുരം എന്ന് വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. സിയോ ന്യായത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും. എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും. യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും. നിങ്ങൾ താല്പര്യം വെച്ചിരിക്കുന്ന കരുവേലങ്ങളെ കുറിച്ച് നാണിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും. നിങ്ങൾ ഇലവിഴിഞ്ഞ കരുവേലകരെ പോലെ കരുവേലപുരം പോലെയും വെള്ളമില്ലാത്ത തോടും പോലെയും ഇരിക്കും. ബലവാൻ ചണനാര് പോലെയും അവന്റെ വയസ്സിപ്പൊരി പോലെയും ആകും. കൊടുത്തവൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തുപോകും. ദൈവമേശുവിനക്ക് യോഗ്യമാകുന്നു. വറയ്ക്കുമോ
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആളുകളമേകം തന്നെയാമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് സ്തുവശാസ്ത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വീണ്ടും ഒരു ബുധനാഴ്ച പ്രഭാതം നാം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം സഭ ഒന്നാകെ, അല്ലെങ്കിൽ ലോകം ഒന്നാകെ ഭക്തിയോട് ആദരവോടെ ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ സഭ നോമ്പിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ഈ ദിനത്തെ വളരെ അനുഗ്രഹീതമായി ക്രമീകരിച്ചു കൊണ്ടുവരുന്ന ഈ ദിനങ്ങളിൽ ഈ ഒരു പ്രഭാതം കൂടെ ശാന്തമായി ആ തിരുജനത്തിന്റെ സ്മരണയെ അനുസരിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവം കൃപ തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ധന്യവാദമെന്ന ശുശ്രൂഷയുടെ ഭാഗമായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് കർത്തൃസന്നിധിയിൽ അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന വൈദികര് വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ ഐസക്കി പ്രകാശച്ചൻ, ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി ശാന്തബ മാത്യു ഡാലസിൽ നിന്ന് ആലപിക്കുന്നതാണ്. അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നടത്തപ്പെടുന്നതാണ്.
കേൾക്കാം
കേൾക്കാം പാടിക്കോളൂ ആന്റി, പാടിക്കാം കേൾക്കാം.
தண்டே காந்தையோடுள்ள വന്നതോ ഓർത്തുകൊണ്ട് തന്റെ കാന്തയോട് ോർത്തുകൊണ്ട് പാടും ഞാനേറ്റുവിന് ജീവൻ പോവോളം നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ
ഓക്കെ പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കുന്ന സ്തുതി ആദ്യം മുതൽ എന്നും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനും ആയുധൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുഷളും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണയുന്ന മശിഹരജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പിന്നെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തി മറിയമേ തമ്പുരാന്റെ അമ്മ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവതമ്പുരാനോട് നീ അപേക്ഷിച്ചോളേണമേ. ആമീൻ.
പാറയ്ക്കുമോ സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, മഹാഭാഗികളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടെ, കൃപയോടെ ഞങ്ങളോട് ഉത്തരവുകളി ചെയ്യണമേ. ഞങ്ങളെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ഞങ്ങളുടെ സന്താനങ്ങളെ ഞങ്ങൾക്കുള്ള എല്ലാവരെയും നീ കൃപയോടെ കാത്ത് രക്ഷിക്കണമേ. ഞങ്ങൾക്ക് തന്നെയുള്ള അനുസരണവും ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിച്ചു തരണമേ. സത്യ അറിവും നന്മകൾക്ക് താല്പര്യവും ഹൃദയപ്രകാശവും തിന്മകളുള്ള വെറുപ്പും ആശ്വാസത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ദീർഘായുസ്സും നല്ല അവസാനവും പാപമോചനവും സ്വർഗരാജ്യത്തിലെ അവകാശവും നൽകണമേ. ഇവിടെ അഴിഞ്ഞു പോകുന്ന ഭവനത്തെ ഞങ്ങൾ സ്നേഹത്തോടെ ഒരുമിച്ച് വാർത്ത് നിന്നെ സ്തുതിപ്പാൻ ഇടയാകണമേ. അതുപോലെ തന്നെ അവിടെ അഴിവില്ലാത്ത ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വസിച്ച് നിന്നെ സ്തുതിപ്പാനും ഞങ്ങളുടെ മേൽ നിന്റെ കൃപയുണ്ടാകണമേ. ഞങ്ങൾ ഒരുവിനെയും നിന്റെ പരമാനന്ദ രാജ്യത്തിൽ നിന്ന് പുറത്ത് തള്ളിക്കളയരുത്. കർത്താവ് ഈ ആയുസിൽ പഞ്ഞത്തിൽ നിന്നും വസതിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പെട്ടെന്ന് മരണത്തിൽ നിന്നും മിന്നലുകളെന്ന് വീടുകളിൽ നിന്നും ശാശുക്കളുടെയും ദുഷ്ടമനുഷ്യരുടെയും പരിശത്രുക്കളുടെയും ദുഷ്ടജന്തുക്കളെ ഉപദ്രവങ്ങളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെപ്പോഴും എന്നേക്കും നിന്റെ ഇഷ്ടം ചെയ്ത് നിനക്കുള്ളവരായിരിക്കാനും നിന്റെ കുറവുകൾക്ക് പാത്രമാന്മാരാകുവാനും യോഗ്യരാക്കി തീർക്കണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളെയും ദൈവോടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ നിന്നേക്കാൾ അധികം മറ്റൊന്നിനെ സ്നേഹിപ്പാനും ആശ്രയിപ്പാനും ഇടയാകാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നിന്റെ കൽപ്പനകൾ പ്രകാരം ഞങ്ങൾക്ക് ഞങ്ങളെ കാക്കുന്നവരായ നിന്റെ പരിശുദ്ധ മാതാക്കന്മാരെ ഞങ്ങൾ ദുഃഖിപ്പിക്കുന്നവരായി തീരുമാറാകരുത്. ഞങ്ങൾ വിചാരിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ സകലവും നിന്റെ തിരുനാമത്തിനും ഞങ്ങളുടെ മറ്റെല്ലാവരുടെയും നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തുവാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ സൃഷ്ടാവെ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും പൂർണ്ണ മനസ്സോടെ നിന്റെ സന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കൃപയാൽ കൈക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും നിന്റെ സുരക്ഷ പ്രകാരം ഭരിക്കണമേ. ഞങ്ങളെ ഒരിക്കലും നീ നിരസിച്ചു തള്ളിക്കളയരുത്. ഞങ്ങളുടെ അപേക്ഷകളെ അവിടുന്ന് കൈക്കൊള്ളണമേ. ആയത് നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധരുടെയും കൃപയാൽ സാധിക്കുമാറാകണമേ. ഓശോപകുല സുബാൻ ലവോൽ മീൻ ആമീൻ.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹിതരെ, എല്ലാവർക്കും വീണ്ടും ഒരു അനുഗ്രഹീതമായ പ്രഭാതം ആശംസിക്കുകയാണ്. ആദ്യം ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവിന്റെ തിരുജന്മത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളെ പരിപാലിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ കർത്താവിന് മുന്നോടിയായ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന്റെ ഞായറാഴ്ചയായിട്ട് നമ്മൾ കൊണ്ടാടുകയുണ്ടായി. കൂടുതൽ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഈ ദിനങ്ങളെ കാത്തു പരിപാലിക്കാൻ ദൈവം പറയാൻ ഇടയാകണമേ. അതോടൊപ്പം തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളൊക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമേ എന്ന് കൂടുതൽ താഴ്മയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ പരിശുദ്ധ ഓഗേൻ ബാവായുടെ ഓർമ്മയായിരുന്നു. ഇന്ന് 8-ാം തീയതി ഔഗന്മാർ ദിവനാസിയോസ്, സോറി ശ്രേഷ്ഠരായ രണ്ട് പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ദിനങ്ങളിൽ ഓർക്കുന്നുണ്ട്. 9-ാം ഔഗന്മാർ ഔഗൻ പ്രവൻ കാതലിക്ക ബാവയുടെ 44-ാം ഓർമ്മയാണ് ദൈവലോകം കാതലിക്ക ടെർമനയിൽ കൊണ്ടാടിയുണ്ടായി. അതുപോലെ തന്നെ ഈ ഭദ്രാസനത്തിന്റെ ആത്മീയ സ്രോതസ് എന്ന് എല്ലാവരും ആദരവോടുകൂടി ഓർക്കുന്ന അഫിയമ്മ മാത്യുസ് മാർ ബർണബാസിന്റെ മനസ്സിന്റെ ഓർമ്മയാണ്. തീർച്ചയായിട്ടും ഈ പിതാക്കന്മാരെയൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് സ്മരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ജീവിത മാർഗങ്ങളും ഭക്തി ജീവിതങ്ങളും ഒക്കെ വാക്കുകൾക്ക് അതീതമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കാൻ മറന്നുപോയതാണ്, 3-ാം തീയതി പത്തനാപുരം താബോർ ദേറായിലെ കബറടങ്ങിയ തോമാ മാർ ദിവനാസിയോസ് പത്രാപോലിത്തയുടെ 48-ാമത്തെ ഓർമ്മയായിരുന്നു. സന്യാസി ജീവിതത്തിന്റെ മഹത്വവും മകുടിയും ഒക്കെ ജീവിതത്തിൽ കാണിച്ച് അവിടെ വലിയൊരു സ്ഥാപനത്തിന് തുടക്കപ്പെടുകയും അതിന് നല്ല ഒരു ശ്രേഷ്ഠത നൽകുകയും ചെയ്ത അഭിനയ പിതാവാണ് തോമാ മാർ ദിവനാസിയോസ് പിതാവ്. തീർച്ചയായിട്ടും നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പ്രഷർ എന്ന് പറയുന്നത് വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധിയോടെ ലോകം വിട്ട ഏറ്റവും അനുഗ്രഹീതരായ പിതാക്കന്മാരുടെ നല്ല ഓർമ്മകൾ നിറഞ്ഞ കലവറയാണ് നമ്മുടെ സഭ. ഓരോ പിതാക്കന്മാരുടെ ജീവിത അനുഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, എന്നിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് പലപ്പോഴും ഒക്കെ ഒന്ന് ചേർത്ത് നിർത്തുമ്പോൾ ഈ പിതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ള മാർഗങ്ങളും അവര് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദുരിതങ്ങൾക്കൊക്കെ സന്തോഷത്തോടെ ദൈവനാമഹത്വത്തിന് വേണ്ടി അവരനുഭവിച്ചതുമൊക്കെ എന്തോ വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സഭയുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ക്രൈസ്തവ വിശ്വാസികളുടെ ആധ്യാത്മിക നവോന്മേഷത്തിനും അവര് പട്ടിണി കടന്ന് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും വെടിഞ്ഞ് നമ്മളെപ്പോലെ ചോരയും ആരോഗ്യവും വെടിപ്പും സൗന്ദര്യവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള മനുഷ്യരൊക്കെ തന്നെയായിരുന്നു ഇവരെ. പക്ഷേ അവർക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള ഔദാര്യ ദാനങ്ങളെയൊക്കെ നമ്മുടെ പ്രഷറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവർക്കൊക്കെ ലഭ്യമായിട്ടുള്ള എല്ലാ ഔദാര്യമായി കിട്ടിയ ദാനങ്ങളെ ദൈവനാമത്തിനും നമ്മുടെയൊക്കെ ആത്മീയ പുരോഗതിക്കും ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ അല്ല നമ്മുടെ ജീവിതത്തിന്റെയും ഈ പിതാക്കന്മാരുടെയും ജീവിതത്തിലുള്ള വ്യത്യാസം. അത് വലിയ വ്യത്യാസമാണ്, അത് വലിയൊരു വ്യത്യാസമാണ്. നമ്മളതിനെ എത്ര പേര് അത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ക്രിസ്തു ലോകത്തിന് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെയൊക്കെ തന്നെ അത്രയും ഇല്ലെങ്കിൽ പോലും ആ ക്രിസ്തുവിന് വേണ്ടി ലോകത്തിന് അവരുടെ ജീവിതത്തെ സമർപ്പിച്ച ശ്രേഷ്ഠത പിതാക്കന്മാരാണ് ദിവനാസ തിരുമേനിയും ഔഗേൻ ബാവയും അതുപോലെ ബർണബാസ് തിരുമേനിയും. ബർണബാസ് തിരുമേനി ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ജീവിച്ച് കാലം ചെയ്ത പിതാവായതുകൊണ്ട് ഞാൻ ഓർക്കുക, ഇത്രയും വലിയ അമേരിക്കയിൽ അമേരിക്കയെ കടന്നു വന്ന് അമേരിക്കയുടെ സൗഭാഗ്യങ്ങളൊക്കെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കാൻ അനുഭവിച്ച് ആഗ്രഹിച്ച് ജീവിക്കുമ്പോൾ അതൊന്നും ജീവിതത്തിന്റെ ഒരു അനിവാര്യതയല്ല എന്ന് കാണിച്ച് ഒരു കാപ്പയിട്ട് കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് ലോകത്തിന് മാതൃകയായ വലിയൊരു താമസ ശ്രേഷ്ഠനാണ്. ഒരുപക്ഷെ നമുക്കൊന്നും നമ്മുടെ സങ്കല്പങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ജീവിച്ച് മൺമറഞ്ഞ വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പോലും സാധ്യമല്ല അദ്ദേഹത്തിന്റെ ജീവിതശൈലിയും അദ്ദേഹത്തിന്റെ ദർശനബോധങ്ങളൊക്കെ. അതൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവരൊക്കെ ധനശ്വരരായിട്ട് ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ലോകം വിട്ടു പോകുമ്പോൾ കുറച്ച് നാൾ നമ്മുടെ മക്കൾ ഓർക്കും, പിന്നെ നമ്മളെ ആരോർക്കാനാ. പക്ഷെ ഇവരനശ്വരരാകത്തക്കവണ്ണമാണ് അവരുടെ ജീവിതത്തെ അവർ ക്രമീകരിച്ചത്. അതുകൊണ്ട് എന്നും അവരുടെ ഓർമ്മ നിലനിൽക്കട്ടെ. അവര് അനുഭവിച്ച അവതാരിമായി ലഭിച്ച നന്മകളെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് വേണ്ടി ഉപകരിച്ച ആ ജീവിതത്തിന്റെ നന്മയെങ്കിലും അനുഭവിച്ച് നമുക്കും ശോഭനമായ നിത്യത കണ്ടെത്തുവാൻ ഇടയാകണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോട് പ്രാർത്ഥിച്ച് നമുക്ക് തന്ന ഈ പിതാക്കന്മാരെയൊക്കെ നമുക്ക് സ്നേഹാദരവോടുകൂടി നമുക്ക് ഒരുപാട് സ്മരിക്കുകയും നമുക്ക് അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണ്ടി അവർ പ്രയോജനപ്പെടുത്തിയതിൽ നമുക്ക് അവരോട് നന്ദി അറിയിക്കുകയും ചെയ്യാം. പിന്നെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ഐസക് പി പ്രകാശിച്ചനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ഈ ശുശ്രൂഷയിലെ ഏറ്റവും കൂടുതൽ ബലമായി ഇതിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട അച്ഛനാണ്. ഏത് സമയത്ത് മറ്റ് പ്രസംഗിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിലും ഒരു മടിയും കൂടാതെ ഇതിൽ സംബന്ധിക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ കാതുകൾക്ക് ഹൃദയങ്ങളെയും കാതുകളെയും ഒരുപോലെ പ്രകപരം കൊള്ളിപ്പിക്കുന്ന ചിന്തകളും വാക്കുകളുമാണ് അച്ഛൻ്റെ എന്നുള്ളത് നമുക്കറിയാം. നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴ് സെന്റ് ഗിരീഷ് പള്ളിയിലെ മെമ്പറായിരിക്കുന്ന ശ്രീമതി മേരീസ് കറിയ സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം ആലപിക്കുന്നതായിരിക്കും. ഹലോ, കേൾക്കാമോ മേരി?
ഓക്കെ,
പാടിക്കോളൂ.
ഇന്നും നടത്തിരുന്നു ഇടയിൽ ആടിനെ നയിക്കുമ്പോൾ എന്റെ നല്ലിടയൻ ഇന്നും നടത്തിരുന്നു അമ്മാരൻ കുഞ്ഞിനെ കരുതും പോലെ നമ്മെ താരും തൻ ചിന്തകിൽ മറച്ചിരുന്നു അമ്മാരൻ കുഞ്ഞിനെ കരുതും പോലെ നമ്മെ കാതന്തൻ ചിറകിൽ മറച്ചിരുന്നു ഇടയൻ ആടിനെ നയിക്കും പോലെ എന്റെ നല്ലിടയൻ എന്നും നടത്തിരുന്നു ജീവിതയാത്രയിൽ മനം തളർന്നിരുമ്പോൾ ആകുല ചിന്തയ തകർന്നിടുമ്പോൾ ആശ്വാസമേകുവാൻ അരികിലണയുമെൻ ആനന്ദദായകൻ അരുമനാഥൻ ആശ്വാസമേകുവാൻ അരികിലണയുമെൻ ആനന്ദദായകൻ അരുമനാഥൻ ഇടയിൽ ആടിനെ നയിക്കുമ്പോൾ എന്റെ നല്ലിടയൻ എന്നും നടത്തിരുന്നു അമ്മാതൻ കുഞ്ഞിനെ കരുതും പോലെ നമ്മെ താതൻ തൻ ചിറകിൽ മറച്ചിരുന്നു അമ്മാതൻ കുഞ്ഞിനെ കരുതും പോലെ നമ്മെ താതൻ തൻ ചിറകിൽ മറച്ചിരുന്നു കുശവൻ തൻ കയ്യിൽ കളിമണ്ണ് പോലെ തിരുകരത്താൽ മിഴിഞ്ഞൊരുക്കണമേ കുശവൻ തൻ കയ്യിൽ കളിമണ്ണ് പോലെ തിരുകരത്താൽ മിഴിഞ്ഞൊരുക്കണമേ തിരുഹിതം പോലുള്ള മൺപാത്രമായിട തിരുകുജ ബലത്തിൽ ഞാൻ അമർന്നിരുന്നു തിരുഹീതം പോലുള്ള മൺപാത്രമായിട തിരുപൂജ ബലത്തിൽ ഞാൻ അമർന്നിരുന്നു ഇടയൻ ആടിനെ നയിക്കും പോലെ എന്റെ നല്ലിടയൻ ഇന്നും നടത്തിരുന്നു അമ്മതൻ കുഞ്ഞിനെ കരുതും പോലെ നമ്മെ കാതൻ തൻ ചിറകിൽ മറച്ചിരുന്നു. ഇടയിൽ ആടി നയിക്കും പോലെ എന്റെ നന്നിടയിൽ ഇന്നും നടത്തിയിരുന്നു.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ശ്രീ പ്രകാശത്തിന് സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വം നൽകി എല്ലാ ബുധനാഴ്ചയും അനുഗ്രഹീതമായ ദൂതും പ്രാർത്ഥനകളും നേതൃത്വവും ഒക്കെ നൽകുന്ന വൈദിക ശ്രേഷ്ഠരെ, വളരെ താല്പര്യപൂർവ്വം ഭക്തിയോടെ ഇതിൽ സംബന്ധിക്കുകയും ഇതിന്റെ നന്മകൾ സംയുക്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ അതിശക്തമായ വചനത്തെ സംസാരിക്കാനും ഘോഷിക്കാനും ബലഹീനനായ അടിയനെ ദൈവം തെരഞ്ഞെടുത്തതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് രാജേഷത്തിൽ അതിനുവേണ്ടി ക്ഷണിച്ചതിനുള്ള സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഡിസംബർ മാസം പല രീതിയിൽ പ്രസിദ്ധമാണ്, പ്രശസ്തമാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന പുണ്യദിനത്തെ മനസ്സോട് ചേർത്ത് വെക്കുന്ന ആഗമന കാലത്തിന്റെ കാലഘട്ടമാണ്. ലോക ജനതയ്ക്കെല്ലാം ഒരു വർഷം അവസാനിച്ച് പുതിയ വർഷം ആരംഭിക്കുന്നതിന്റെ ഒരു സംയുക്ത നിമിഷമാണ്. അങ്ങനെ പല ചിന്തകൾ കൂട്ടിവെച്ചാൽ ഡിസംബർ മാസം ഏറെ ശക്തമായ ചിന്തകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ ഓർത്തഡോക്സ് സഭാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഓർത്തഡോക്സ് സഭ മാത്രമല്ല മറ്റു സഭകളും, അതിശക്തമായൊരു നോമ്പുകാലത്തിന്റെ പിൻബലത്തിൽ ദൈവികമായ നന്മകളെ പങ്കുവെക്കുന്ന, സ്വയം ക്രിസ്തുവിന്റെ ആഗമനത്തിന് വേണ്ടി ഹൃദയത്തെ ഒരുക്കുന്ന കാലഘട്ടമാണ്. 25 നോമ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. കേരളത്തിന് പുറത്തുള്ള മിക്ക ദേവാലയങ്ങളിലും 24-ാം തീയതി വൈകിട്ട് തന്നെ ആ നോമ്പുകാലം അവസാനിപ്പിക്കാൻ അവസരം ലഭിക്കാറുണ്ട്. കാരണം സന്ധിക്ക് ശുശ്രൂഷ നടത്തുന്നതുകൊണ്ട് കേരളത്തിൽ 24 കഴിഞ്ഞ് അതിന്റെ അർദ്ധരാത്രിയിൽ ആണ് ഭൂരിഭാഗം പള്ളികളിലും ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ മൂന്നിലൊന്ന് ഭാഗം പൂർത്തീകരിച്ചു. ഇന്ന് 8-ാം ദിവസമാണ്. 8 ദിവസങ്ങൾ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി 16 ദിവസവും 25-ാം തീയതി ക്രിസ്മസ് സെലിബ്രേഷനും. ഈ ക്രിസ്മസ് എന്ന വാക്ക് നമ്മൾ വേദപുസ്തകത്തിൽ ക്രിസ്മസ് എന്നൊരു വാക്ക് ലഭിക്കുന്നില്ല എങ്കിലും ക്രൈസ്റ്റ് എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ ഉള്ളത് കൊണ്ടാണ് പിൽക്കാലത്തിൽ ക്രിസ്മസ് എന്നൊരു വാക്കിന് ഉത്ഭവം ഉണ്ടായാലും അത് പരിചയപ്പെടാനും അത് ആചരിക്കാനും നമുക്കിടയായത്. ക്രിസ്മസ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും ചെറിയ ഡെഫിനിഷൻ കമമറേഷൻ ഓഫ് ദ നേറ്റിവിറ്റി ഓഫ് ജീസസ്, ക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത ദിവസം, അതിന്റെ ഓർമ്മ, അതിന്റെ വാർഷികം. ഓരോ വർഷവും നമ്മൾ ഇങ്ങനെ സന്തോഷത്തോടെ ആചരിക്കുന്നു. മറ്റ് ഭാഷകളിൽ പല വാക്കുകളും ഇതിന് പലപ്പോഴും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. നോയൽ എന്നൊരു വാക്ക് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നെബിഡാൽ സ്പാനിഷ് ഭാഷയിൽ, മെഥാലെ എന്ന ഇറ്റാലിയൻ ഭാഷയിലും, നോയൽ എന്ന പദം ഫ്രഞ്ച് ഭാഷയിലൊരു വാക്കാണ്. ഇങ്ങനെ ഈ വാക്കുകൾ വിവിധ ഭാഷകളിൽ ഉപയോഗിക്കുന്നുവെങ്കിലും സുപരിചിതമായ വാക്ക് ക്രിസ്തുമസ് എന്ന വാക്ക് തന്നെയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടം ഉണ്ടാകാനുള്ള ഉത്ഭവം പുസ്തകങ്ങളിലൂടെ വായിച്ചെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കോൺസ്റ്റന്റൈന്റെ കാലഘട്ടത്തിന് ശേഷമാണ് ക്രിസ്ത്യാനികൾക്ക് ഒരു സ്വാതന്ത്ര്യസഭ, ഒരു സ്വാതന്ത്ര്യത്തിന്റെ അംശം ലോകത്തിൽ ലഭിക്കുന്നതും സ്വതന്ത്രമായി ആരാധിക്കുകയും ജീവിക്കുകയും ചെയ്യുവാനുള്ള ഒരു അവസരം അതിലൂടെയാണ് ലഭിക്കപ്പെട്ടത്. അന്നുവരെ സൂര്യദേവനെ പ്രത്യേകമായി ആഘോഷിക്കുന്ന, ആചരിക്കുന്ന ഒരു ദിവസത്തിന്റെ പിൻബലത്തിൽ ഇക്കാലത്ത് ഡിസംബർ 25 എന്നത് ലോകം അംഗീകരിച്ച ഒരു ക്രിസ്മസ് ദിവസമായിട്ട് മാറ്റപ്പെടുന്നു എന്നാണ് എന്റെ എളിയ വായനയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായ ഒരു സംഭവം. ക്രിസ്തുമസ് പോലെ തന്നെ ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, ഇതൊക്കെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ ദിവസങ്ങളാണ്. അതിൽ രണ്ട് തലങ്ങൾ എപ്പോഴും തിങ്ങി നിൽക്കാറുണ്ട്.
ഒന്ന് ഒരു സെലിബ്രേറ്റീവ് മോഡ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ലിറ്റർജിക്കൽ മോഡ്. ആരാധനപരമായ ഭക്തിയിൽ ചാലിച്ച ഒരു ഭാവമുണ്ട്, ആഘോഷപരമായി സന്തോഷം പങ്കുവെക്കുന്ന ഒരു നിമിഷമുണ്ട്. നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്, നമ്മുടെ സംസ്കാരം നമ്മളെ പരിചയപ്പെടുത്തുന്നതും ഇത് രണ്ടും അനിവാര്യമാണ്. കാരണം അനുഗ്രഹിതമായ ആരാധനയുടെ പര്യവസാനത്തിൽ വിരുന്ന് ഒരുക്കുക എന്നുള്ളത് പഴയ നിയമ പശ്ചാത്തലത്തിൽ വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. നമ്മുടെ കാലഘട്ടത്തിലും സഭയിലൂടെ പരിചയപ്പെട്ടു നോക്കുമ്പോൾ എല്ലാ പെരുന്നാളുകളും എല്ലാ ആഘോഷങ്ങളും അവസാനിക്കുന്നത് വിരുന്ന് സൽക്കാരത്തിലും ആഘോഷത്തിലുമാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടം നമ്മൾ വെറുതെ നമ്മളെയും ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ, ഒക്ടോബർ മാസത്തിലെ ഒരു സെലിബ്രേഷൻ അമേരിക്കയിലുണ്ട്, ഒക്ടോബർ അവസാനിക്കുമ്പോൾ ആ സമയം കഴിഞ്ഞാൽ കടകമ്പോളങ്ങളെല്ലാം ക്രിസ്മസിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുകയാണ്. സെയിൽ എന്നൊരു വാക്ക് അവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് എത്ര വിലയാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ് നമ്മുടെ ലാഭമെന്ന് ചിന്തിച്ച് ഏറെ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടി നമ്മുടെ ഭവനവും നമ്മൾ എന്തൊക്കെയായിരിക്കുന്ന അവസ്ഥകൾ അതെല്ലാം സമനീയമാക്കിക്കൊണ്ട് ഒരാഘോഷത്തിന്റെ മൂഡിലേക്ക് കടന്നു വരാൻ നമ്മളെ അറിയാതെ ലോകം വിളിച്ചടുപ്പിക്കാറുണ്ട്, ആഹ്വാനം ചെയ്യാറുണ്ട്. കൂടുതലും ക്രിസ്മസ് എന്റെ നോമ്പുകാലം ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പേർക്കും താല്പര്യം ക്രിസ്മസിന് കൊടുക്കുവാനുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്, ഭക്ഷണങ്ങളാകാം, പാനീയങ്ങളാകാം. അതുകൊണ്ടാണ് 25-ാം തീയതി നമുക്കൊരു പള്ളിയിൽ ഒരു ഒരു 2 മിനിറ്റ് താമസിച്ചാൽ അതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മനുഷ്യരെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അത് അത്രയും അന്ന് ലെങ്തി ആയി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങൾ. അത് വിവാഹ കൂദാശയിലും അങ്ങനെ തന്നെയാണ്. വിവാഹ കൂദാശ അല്പം താമസിച്ചു പോയാൽ അത് പെറുപെറുക്കും, പക്ഷെ വിവാഹം കഴിഞ്ഞ് അർദ്ധരാത്രി വരെ അതിന്റെ സെലിബ്രേറ്റീവ് മോഡിലേക്ക് പോകാൻ നമുക്ക് യാതൊരു വിമുഖതയും ഇല്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നുവെങ്കിൽ ലിറ്റർജിക്കൽ മോഡിനേക്കാൾ നമ്മൾ ഇന്ന് സെലിബ്രേറ്റീവ് മോഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ലിറ്റർജിക്കൽ മോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് അല്പം കൂടി കർഷകർക്ക് ചെയ്യണമെന്ന് ചിന്ത വെക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു ഇത് രണ്ടും അനിവാര്യമാണ്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാണ്ടക്കവണ്ണം ഒരു നോമ്പുകാലത്തിന്റെ പിൻബലത്തിൽ അകമ്പടിയോടുകൂടി നമ്മുടെ ഹൃദയ വിചാരങ്ങളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ അനുഭവങ്ങളെ എല്ലാം പ്രത്യേകം ക്രമീകരിച്ച് ശുദ്ധീകരിച്ച് ആ നോമ്പുകാലത്തിന്റെ ഒടുവിൽ വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ കുർബാനയുടെ പേരാണ് ക്രിസ്മസ്, ദ മാസ് വിച്ച് ഈസ് ഗോയിങ് ടു ബി സെലിബ്രേറ്റഡ് ഓൺ ദ ഡേ ടു കമ്മെമറേറ്റ് ദ ബർത്ത് ഓഫ് ജീസസ്. അതിന് പകരം ആ കുർബാനയെ നമ്മളൊന്ന് അതിന്റെ ആ ഭാഗത്തൂടെ ഒന്ന് കയറി പോവുക. ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നത് ഒരു നാടകം നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി ഒരു ചായ കുടിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ വിശുദ്ധ കുർബാനയെ കാണുന്ന മനുഷ്യരെ നമുക്ക് ചിലപ്പോഴൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയല്ല, അതിൽ ആദിയോടന്തം സംബന്ധിച്ച് അനുഗ്രഹത്തെ സ്വീകരിപ്പാനുള്ളൊരു മുഖാന്തരം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഒരു വേദഭാഗം, നിങ്ങൾക്ക് സുപരിചിതമായൊരു വേദഭാഗം ഞാൻ പരിചയപ്പെടുത്തി ഇന്നത്തെ മുഖ്യ സന്ദേശത്തിലേക്ക് വരികയാണ്. സെയിന്റ് ജോൺ ചാപ്റ്റർ 1:14. And the word became flesh and dwelt among us, and we have seen his glory, glory as of the only Son from the Father, full of grace and truth. ഇതിന്റെ 14 മലയാളം ഇങ്ങനെയാണ്, വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 അതിശക്തമായൊരു വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. ക്രിസ്തു ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ ദൈവവും മനുഷ്യനുമാണ്. അതുമാത്രമല്ല, വചനം ജഡമായി തീർന്ന മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വേദപുസ്തക ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായങ്ങളിലൂടെ കൃത്യമായി അവതരിപ്പിക്കുന്നത്. അതൊരു ഹിസ്റ്റോറിക്കൽ എലമെന്റ് അല്ലെങ്കിൽ ചരിത്രപരമായ വസ്തുതകളെ വിശദീകരിക്കുന്നതിനേക്കാൾ ഉപരി ദൈവശാസ്ത്രപരമായ ചില വസ്തുതകളെ വിശദീകരിക്കുവാനും വിശകലനം ചെയ്യുവാനും നമ്മളെ പഠിപ്പിക്കുവാനും ഒക്കെ ഏറെ ശ്രദ്ധാലുവായിരുന്നു സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ, ഏറ്റവും ഇളയ ശിഷ്യനായ അനുഗ്രഹിക്കപ്പെട്ട ഈ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത്. ഇൻകാർണേഷൻ എന്ന വാക്ക് നമ്മൾ ഏറെ കേട്ടിട്ടുള്ള വാക്കാണ്. അതിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇൻകാർണേഷൻ എന്ന വാക്കിന് ഒരു ഉത്തരം നമ്മൾ തപ്പിയെടുക്കുകയാണെങ്കിൽ, ഇൻകാർണേഷൻ എന്നൊരു വാക്കിലൂടെ ഒരുപാട് ആശയങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എങ്കിലും, മനുഷ്യൻ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന ഒരു ചിന്തയാണ് വേദപുസ്തകപരമായി അല്ലെങ്കിൽ ഒരു ദൈവശാസ്ത്രപരമായി ഒരു അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻകാർണേഷൻ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെയാണ് ആ വാക്കിലൂടെ നമ്മൾ എപ്പോഴും പരിചയപ്പെടുന്നതും. എങ്കിൽ ഈ മനുഷ്യാവതാരത്തിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് ദൈവം ലോകത്തോട്, മനുഷ്യബന്ധങ്ങളോട്, മാനവ ജനതയോട് ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചത്? അതിനെക്കുറിച്ച് ചെറിയ അഞ്ചാറ് വിഷയങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച ഒരു സെലിബ്രേറ്റീവ് മൂഡിലേക്ക് മാത്രം നമ്മൾ നിൽക്കുമ്പോൾ ഒരുപക്ഷേ ദൈവം ചെയ്യുവാൻ ഉദ്ദേശിച്ച പദ്ധതിയെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. അത് മനസ്സിലാക്കാൻ നമ്മളെ തന്നെ ഒരുക്കാനാണ് സഭ നോമ്പ് നോക്കണം എന്ന് പറയുന്നത്. അല്ലാതെ അച്ഛന്മാരിങ്ങനെ എല്ലാ വർഷവും പറയും, പക്ഷെ അച്ഛൻ മീൻകറി കൂട്ടുന്നത് ഞാൻ കണ്ടായിരുന്നു. മറ്റേ അച്ഛന്റെ ഫ്രിഡ്ജിൽ ഇന്നലെ ക്രിസ്മസ് കാരോളിങ് ഇറങ്ങിയപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലും എന്റെ ഇടവക ജനങ്ങൾ വന്നു. അപ്പോൾ അതിനകത്ത് ഫ്രിഡ്ജിനകത്ത് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ആ ചോക്ലേറ്റ് ഇരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഐസ്ക്രീം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരാള് യുവാവ് എന്നെ ചോദ്യം ചെയ്തു, ചോദ്യം സ്നേഹപൂർവ്വം, അച്ഛൻ ഇതൊക്കെ പറയുകയും ചെയ്യും, ഐസ്ക്രീം എല്ലാ ദിവസവും കഴിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, ഈ ക്രിസ്മസിന് മുമ്പ് എന്റെ കുറച്ച് ബന്ധുക്കൾ ന്യൂയോർക്കിൽ നിന്ന് വന്നു, കുട്ടികളെ കൊണ്ടായിരുന്നു. അവര് വന്നപ്പോ അവര് തന്നെ വാങ്ങിച്ചു വെച്ചത്, ഞാനത് കഴിക്കാറില്ല. അത് അവിടെ തന്നെ ഇരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പൊ എപ്പോഴും നോക്കുന്നത് അച്ഛൻ എന്ത് കഴിച്ചു, തിരുമേനി വല്ലതും എക്സ്ട്രാ കഴിക്കുന്നുണ്ടോ, ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ എപ്പോഴും ആ ചോദ്യം ചെയ്യലിനെയും ഒരു സെലിബ്രേറ്റീവ് മൂഡാക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാ. പോട്ടെ, എനിക്ക് അതിനകത്ത് പരാതി ഉണ്ടെന്നല്ല പറഞ്ഞ്, ജസ്റ്റ് ആൻ എക്സാമ്പിൾ. അങ്ങനെയെങ്കിൽ ഈ നോമ്പുകാലത്തിന്റെ പവിത്രതയിലൂടെ നമ്മുടെ വാക്കുകളെയും നമ്മുടെ നോട്ടങ്ങളെയും നമ്മുടെ ചിന്തകളെയും കൂട്ടത്തിൽ ഭക്ഷണക്രമത്തിന്റെ അകമ്പടിയോടുകൂടി നമ്മളുടെ പൂർണ്ണ വ്യക്തിത്വത്തെ ദൈവത്തോട് അല്പം കൂടി ചേർത്ത് വെക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഉപരിപ്ലവമായ തുരുമ്പുകളെ കളയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ നോമ്പുകാലം. അതല്ലാതെ കുറച്ച് ഭക്ഷണം, ഇഷ്ടമുള്ള കുറച്ച് ഭക്ഷണം മാറ്റി വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിന്റെ ഇരട്ടി ആവേശത്തോടെ ഇതെല്ലാം കൂടെ കഴിക്കാനിരിക്കുവാണെങ്കിൽ കുറച്ച് പൗണ്ട് കുറയുമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുമെന്ന് എന്റെ മനസ്സിൽ തോന്നാറില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആധ്യാത്മിക ചിന്തകളുടെയും ഉപരിതലത്തിലുള്ള ചില തുരുമ്പുകളെ കളഞ്ഞ് വീണ്ടും ഒന്ന് റീഫർണിഷ് ചെയ്യാൻ ഉള്ളൊരു അവസരമായിട്ട് നോമ്പുകാലത്ത് എടുത്താൽ അത് അല്പം കൂടി പവിത്രമായിട്ടും പരിപാവനമായിട്ടും തീരും. നമുക്കിനി ഓരോ വിഷയങ്ങളായിട്ട് ഒന്ന് പെട്ടെന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കട്ടെ. ഒന്ന്, ഗോഡ് ബിക്കെയിം മാൻ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ഇൻകാർണേഷൻ. നമുക്ക് കേട്ടിട്ടുള്ളത് തന്നെയാണ്, ദൈവം മനുഷ്യ വേഷം പൂണ്ടു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അത് നല്ലതെന്ന് ദൈവം കണ്ടു. അങ്ങനെ അതിനുശേഷം എപ്പോഴും ദൈവത്തിന്റെ സ്വന്തം ഛായയിലും രൂപത്തിലും ദൈവം ഒരു സൃഷ്ടിയെ ഉണ്ടാക്കി. ആ സൃഷ്ടിയാണ് ആദ്യ മനുഷ്യൻ. അതിൽ തന്നെ പുരുഷനും സ്ത്രീയും കൂടി ചേർന്നൊരു മനുഷ്യഭാവത്തെയാണ് ക്രിസ്തു ഉണ്ടാക്കിയത്. ആ മനുഷ്യഭാവത്തിലേക്ക് വീണ്ടും കാലഘട്ടങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയവനായ ദൈവം തന്റെ പുത്രനെ അയച്ച് ഈ ലോകത്തിൽ ദൈവത്തെ മനുഷ്യന് കാണാൻ തക്കവണ്ണമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത സംഭവമാണ് ഇൻകാർണേഷൻ. അതല്ലാതെ ക്രിബിടുക അല്ലെങ്കിൽ ഒരു ട്രീ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ അമേരിക്കയിലെ എല്ലാ വീടുകളിലും ക്രിസ്മസ് ട്രീ ഉണ്ട്, പക്ഷെ നക്ഷത്രം കാണാൻ പറ്റുന്നില്ല. മുമ്പ് ഒരു പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് എന്റെ വിചാരം, ആവർത്തനമാണെങ്കിൽ ക്ഷമിക്കുക. നാട്ടിലെയൊക്കെ വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിൽ, ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടു നോക്കി മറ്റു രാജ്യങ്ങളിൽ ഇതെങ്ങനെയാണ്, ഏറെ രാജ്യങ്ങളിലും നക്ഷത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ അമേരിക്കയിലെ വീടുകളിൽ ഞാൻ പോയിട്ടുള്ള, മറ്റു വീടുകളിൽ എനിക്കറിയാൻ പാടില്ല, പോയിട്ടുള്ള വീടുകളിലെല്ലാം നക്ഷത്രത്തെ നമ്മൾക്ക് കത്തിക്കാനുള്ള ഒരു അഭിനിവേശത്തിന് പകരം ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു ട്രീ അവിടെ വെച്ച് അതിനകത്തെല്ലാം അതാത് സീസണിൽ ഇപ്പൊ ഈ വർഷം നമ്മൾ ബ്ലൂ ഓർണമെന്റ്സ് ആണ് ഇടുന്നെങ്കിൽ അടുത്ത വർഷം അത് ഇടാൻ പാടില്ല. അത് എവിടെ ദിവസത്തിൽ പറഞ്ഞേക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് അടുത്ത വർഷം അത് ഓറഞ്ച് കളറായിരിക്കണം. പിറ്റേ വർഷം അതിന് ബ്ലൂ കളറായിരിക്കണം. അതിന് മാച്ചിങ് നമ്മൾ ഡ്രസ്സ് ആകാവൂ. ഇതൊക്കെ നമുക്ക് വലിയ ശ്രദ്ധയുള്ള കാര്യമാണ്. പക്ഷേ അതിലും എത്രയോ നല്ലതാണ്. അങ്ങനെ ഈ ട്രീ തൂക്കും ട്രീ വെക്കുന്നെങ്കിൽ അതൊരു ജീവനുള്ള ട്രീ അലങ്കരിച്ചാൽ ആ ജീവനുള്ള മരത്തെയാണ് ക്രിസ്തുവായിട്ട് ക്രിസ്തുവിന്റെ കുരിശായിട്ട് മരത്തിന്മേൽ തൂങ്ങിയ ക്രിസ്തുവായിട്ടൊക്കെ നമ്മൾ പിൽക്കാലത്ത് അല്ലെങ്കിൽ വേദപുസ്തകത്തിലൂടെ വായിച്ചെടുക്കുന്നത്. നക്ഷത്രം തൂക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്റെ വീട്ടിലുണ്ടെന്ന് എനിക്ക് ഉറപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് നക്ഷത്രം തൂക്കുക. കേക്ക് കട്ടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളുടെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്കും തരുന്ന സന്തോഷം, നിങ്ങൾ ഒരു കേക്ക് തന്നാൽ ഞങ്ങൾക്ക് സന്തോഷം. ക്രിസ്മസ് കാർഡ് കൊടുക്കും. ഇപ്പൊ അതൊക്കെ കാർഡൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ആരെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇമേജ് യാതൊരു ഭയവും നാണവും ഇല്ലാതെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വിചാരം ക്രിസ്മസ് ആശംസയാണെന്നാണ്. അതിലും ഒക്കെ എത്രയും നല്ലതാണ്. സമയം കിട്ടുന്നത് 25 ദിവസത്തിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരാളെ വിളിച്ച് ഒരു നല്ല കാര്യം പറയാൻ അല്ലെങ്കിൽ ഒരു നല്ല സംസാരം കൊടുക്കാൻ ഒരു നല്ല ഉപദേശം കൊടുക്കാൻ ഒരു ഉപദേശം സ്വയം സ്വീകരിക്കാൻ നമുക്ക് എടുക്കുന്ന അവസരം. അതുകൊണ്ട് ഗോഡ് ബിക്കെയിം ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, സ്വന്തം രൂപത്തിലും ഛായയിലും ആദമനെ ഉണ്ടാക്കിയവനായ ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യന്റെ മുമ്പിൽ ദൈവം ഇത് തന്നെയാണ്, നിന്നെ പോലെ തന്നെ പ്രതിച്ഛായയുള്ള ദൈവം നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന സുദിനമാണ് ക്രിസ്മസ്. ഈ ചിന്ത ആഴത്തിൽ പതിയുമ്പോഴേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ നോമ്പെന്നൊക്കെ കേൾക്കുമ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു പണിഷ്മെന്റ് ആയിട്ട് തോന്നും, ഓ പിന്നെയും വന്നോ നോമ്പ്. അപ്പൊ ചിലപ്പോഴൊക്കെ ചോദിക്കും, സോ ഹൗ മെനി ലെൻസ് ഇൻ അവർ ചർച്ച്? ആറെന്ന് പറഞ്ഞാൽ ആറുണ്ടോ, അഞ്ചെന്ന് പറഞ്ഞാൽ അഞ്ചുണ്ടോ, ഇങ്ങനെ ഒത്തിരി ചോദ്യം ചോദിക്കും. അതേസമയം ഹൗ മെനി സെലിബ്രേഷൻസ് ഇൻ എവരി ഇയർ എന്ന് ചോദിച്ചാൽ എത്രയും സന്തോഷമാണ്. ഹൗ മെനി ഹോളിഡേയ്സ് ഇൻ എവരി ഇയർ, അത് ഒത്തിരി സന്തോഷമാണ്. പക്ഷെ ക്രിസ്തു ജനിക്കുന്നതിന് ആവശ്യമായ ഒരുക്കം അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ ചിന്ത. രണ്ട്, ഇറ്റ് ഓപ്പൺസ് അപ്പ് ദ ഹോളി സ്ക്രിപ്ചർ. പഴയ നിയമം നമ്മൾ മലാഖി പ്രവചനം വരെ വായിക്കുമ്പോൾ ക്രിയേഷൻ സ്റ്റോറി മുതൽ പ്രവചന പുസ്തകം വരെ ഇങ്ങനെ വായിച്ചാൽ തീരാത്തവണ ഒരു കടൽ പോലെ ചരിത്ര സംഭവങ്ങളും ദൈവത്തിന്റെ നിയോഗങ്ങളും ഇടപെടലുകളും ഓരോ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ച വ്യക്തികളെയും ദൈവജനത്തെ നയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ചില പ്രവചനങ്ങളും ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെ ഒക്കെ വെച്ച് പറയുക. പക്ഷേ അതിനുശേഷം അതിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ നടന്നു എന്ന് തെളിവോടുകൂടി വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ് ദ ന്യൂ ടെസ്റ്റമെന്റ്. പഴയ നിയമ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും പ്രതിപാദിച്ചിരിക്കുന്നതുമായ വിഷയങ്ങളെ ആ പുസ്തകം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ ഇന്നും കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കാത്തിരിക്കുന്ന ഒരു ജനമായിട്ട് നമ്മൾ തീർന്നേനെ. അത് ഈ ലോകത്തിൽ 2000 പരം വർഷം മുമ്പ് നടന്നു എന്നും അത് നടന്നതിന്റെ അവർ നേരിട്ട് കണ്ടതിന്റെ അനുഗ്രഹീതമായ ഭാവം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് പുതിയ നിയമ പുസ്തകം. അതുകൊണ്ട് ഇറ്റ് ഓപ്പൺസ് അപ്പ് ദ ഹോളി സ്ക്രിപ്ചർ. മനുഷ്യാവതാരം നടന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പഴയ നിയമവും പുതിയ നിയമവും ചേർന്ന ഒരു വിശുദ്ധ വേദപുസ്തകം, ഒരു വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ദൈവം ഒരു തുറന്ന പുസ്തകമായി തന്നത്. അതല്ല എങ്കിൽ ഇന്നും പഴയ നിയമത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പുസ്തകമായി വിശുദ്ധ വേദപുസ്തകം നിലനിന്നെ. സോ ഇറ്റ് ഓപ്പൺസ് അപ്പ് ദ ഹോളി സ്ക്രിപ്ചർ, ദ കോമ്പിനേഷൻ. ഇത് രണ്ടും കൂടെ ദൈവ നിയോഗമായി നടന്നു എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് പൂർണ്ണമായി അതിലൂടെ ലഭിക്കുകയാണ്. മൂന്ന്, ഇറ്റ് മേക്സ് ഗോഡ് ആക്സസിബിലിറ്റി. ദൈവം സമീപസ്ഥനാണ്, ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ലോകത്തിന് വെളിപ്പെട്ട ദിവസമാണ് മനുഷ്യാവതാരം. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ സെയിന്റ് ജോൺ ചാപ്റ്റർ 1:18 അവിടെ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1:1-14 അവിടെ വായിച്ചാൽ, ഞങ്ങൾ ആദ്യം മുതൽ കണ്ടതും തൊട്ടതും രുചിച്ചതും ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ഞങ്ങൾ എഴുതുന്നു. യോഹന്നാൻ ലേഖനത്തിലൂടെ ആവർത്തിച്ച് വളരെ ധൈര്യപൂർവ്വം പറയുന്ന ഒരു വാക്കാണ്. യോഹന്നാൻ തന്നെ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആകെ കാണാൻ പിന്നാമ്പുറം മാത്രം കാണാൻ ഭാഗ്യം കിട്ടിയ ദൈവ മനുഷ്യനാണ് മോശ. മോശയ്ക്ക് സീനായ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്ന സന്ദർഭത്തിൽ ഒരു വാലറ്റം മാത്രം കണ്ട് മുഖശോഭയോടുകൂടി മടങ്ങി വരാൻ ദൈവം ഭാഗ്യം കൊടുത്തവനാണെങ്കിൽ, ആ ദൈവത്തിന്റെ പൂർണ്ണ മഹത്വത്തിൽ മനുഷ്യാവതാരം ചെയ്തപ്പോൾ മനുഷ്യന്റെ കൺമുൻപിൽ കണ്ടു. ആ കൺമുൻപിൽ വീണ്ടും അത് കാണുവാനാണ് രാത്രിയുടെ ഒരു യാമത്തിൽ നടത്തുന്ന ശുശ്രൂഷയുടെ ഭാഗമായി തീജ്വാല ശുശ്രൂഷയുടെ മുമ്പിലേക്ക് കടന്നു ചെന്ന് നമ്മളെ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉണർവും ചൂടും പകരുന്ന ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നത്. അതിലേക്ക് നമ്മൾ ഇടുന്ന കുന്തിരിക്കും തീജ്വാലയുടെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ തീ കായാനുള്ള അനുഭവത്തിലല്ല, ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ, ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നേർച്ചകളെ സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഇറ്റ് മേക്സ് ഗോഡ്സ് ആക്സസിബിലിറ്റി, ദൈവം നമുക്ക് സമീപസ്ഥനാണ്, നമ്മുടെ മുമ്പിൽ നമ്മളോടൊപ്പമുള്ള ഒരു കമ്പാനിയൻ ആണെന്നുള്ള ചിന്ത ലോകത്തിന് കൈമാറിയ സമയമാണ് ഇൻകാർണേഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ, ഇറ്റ് റിവീൽസ് ഓൾ അബൌട്ട് അവർ ഓൺലി മീഡിയേറ്റർ. ആവർത്തന പുസ്തകം 5:25 പറയുന്നത്, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് ഉണ്ടാകുന്ന സംഭവം മരിച്ചുപോകുന്നു അവിടെ എഴുതിയിരിക്കുന്നു. പക്ഷേ 1 Timothy 2:5 പറയുന്നുണ്ട്, ക്രിസ്തു ഏക മധ്യസ്ഥൻ. എന്തിനു വേണ്ടിയുള്ള മധ്യസ്ഥനാണ്? ദൈവം ഒരുക്കിയിട്ടുള്ള രക്ഷയെ പ്രാപിക്കുവാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ക്രിസ്മസ് കാലഘട്ടം, പ്രത്യേകിച്ച് കാരളിംഗ്, ഇന്ന് ഈ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് ഏറെ പള്ളികളിൽ അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് ഇപ്രാവശ്യവും ഇറങ്ങാനായിട്ട് ഞങ്ങൾ തുടങ്ങി, 2-3 ദിവസം കഴിഞ്ഞു. ഇന്നും ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. 5-6 വീണ്ടും വൈകുന്നേരങ്ങളിൽ ചെന്ന് കണ്ട് അവരോട് തിരുവവതാരത്തെ കുറിച്ച് അറിയിച്ച് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കാലഘട്ടത്തിലൂടെ ഉള്ളതാണ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ ഭാവത്തെ പ്രഘോഷിച്ചുകൊണ്ട് ഒരു ഭവനത്തിലേക്ക് ചെല്ലാൻ അവിടെ പറയുന്നൊരു വാചകം വാക്യത്തിന്റെ പിൻബലത്തിലാണ്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു. ഒരു സഭയ്ക്കോ ഒരു സമൂഹത്തിനോ ഒരു പ്രദേശത്തിനോ മാത്രമുള്ള സന്തോഷമല്ല, ലോക ജനതയ്ക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ സന്തോഷം. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഏതാന്ന് ചോദിച്ചാൽ ആ സന്തോഷമാണ് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു നമ്മുടെ കൺമുമ്പിലേക്ക് അവതരിക്കുന്നത്. അതുകൊണ്ട് ആ അവതരിക്കപ്പെട്ട ആ ദൈവപുത്രനിലൂടെ മാത്രമേ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അവസരം ലഭിക്കുകയുള്ളൂ എന്ന് ശക്തമായി പരിശുദ്ധനായ പൗലോസ് ലീഹ നമ്മളോട് പറയാൻ മുഖാന്തരമായതും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂടെയാണ്. 5-ആമതായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ഇറ്റ് റിവീൽസ് ഗോഡ്സ് ഹ്യൂമിലിറ്റി ആൻഡ് ഗ്ലോറി. ദൈവത്തിന്റെ താഴ്മയും ദൈവത്തിന്റെ മഹത്വവും എത്രമാത്രം ഉണ്ടെന്ന് ലോകത്തെ വിശദീകരണം കൂടാതെ നേരിട്ട് ബോധ്യപ്പെടുത്തുവാൻ ദൈവം, പിതാവാം ദൈവം പുത്രനാം ദൈവത്തെ ലോകത്തിലേക്ക് അയച്ച സുദിനമാണ് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു. ഫിലിപ്പിയ ലേഖനം 2:7 നമുക്ക് സുപരിചിതമാണ്. തന്നെത്താൻ താഴ്ത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വാക്യമാണ്. ദൈവം സ്വയം വെറുമപ്പെട്ട് താഴ്ത്തപ്പെട്ട് ലോകത്തിന്റെ മുമ്പിലേക്ക്, താൻ സൃഷ്ടിച്ച സൃഷ്ടിയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന സുദിനമാണ് മനുഷ്യാവതാരം. അതോടൊപ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷം 12:23 വായിച്ചാൽ, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കൃപ, താഴ്മയും ദൈവത്തിന്റെ മഹത്വവും ഒരുമിച്ച് ചേർന്ന് ഭൂമിയിൽ വസിക്കുന്ന സൃഷ്ടിക്ക് പരിചയപ്പെടുവാനും അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അത് ജീവിതത്തിൽ മാതൃകയാക്കുവാനും ലഭിക്കുന്ന അവസരമാണ് ഈ ക്രിസ്മസ് കാലം. അതുകൊണ്ടാണ് ഈ നോമ്പുകാലത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു ചെന്ന് ആ നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിൽ നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് സ്വയം ദൈവസന്നിധിയിൽ താഴ്മപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ തിരുശരീര രക്തങ്ങളെ പ്രാപിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ക്രിസ്തു എന്നിൽ പൂർണ്ണമായി വീണ്ടും അനുഗ്രഹീതമായി വളരുവാൻ ആരംഭിക്കുന്നു. വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ ഇതിലുണ്ടാകുന്ന കുറവുകൾ നമുക്കറിയാം. വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറിയ വൃക്ഷങ്ങൾ അത് കൃത്യമായിട്ട് ട്രിം ചെയ്ത് നിർത്തില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്, അത് നമുക്കറിയാം. വീടിന്റെ മുമ്പിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന പുല്ല് അത് കൃത്യമായിട്ട് വെട്ടി അത് കൃത്യമായിട്ട് അതിനെ പരിപാലിച്ചില്ല എങ്കിൽ അതിന് പണിഷ്മെന്റ് ഉണ്ട്. നമുക്ക് വളരെ കോൺഷ്യസ് ആയി കാര്യം. അതുപോലെ തന്നെ ശക്തമായ ഒരാശയമാണ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ വാക്കുകളെയും ഒക്കെ വെടിപ്പാക്കുവാൻ ദൈവം കാലഘട്ടങ്ങളിൽ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു ഒരു ശുദ്ധീകരണ കാലഘട്ടമായിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് ക്രിസ്തു ജനിക്കുന്നത്. അപ്പോൾ ഓരോ വിത്തും പാകിയാൽ ആ വിത്ത് കിളിർക്കണമെങ്കിൽ അതിനനുകൂലമായ ചില സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് മഴ വരുമ്പോൾ ചില ചെടികൾ കിളിക്കും, ക്രിസ്മസ് ആകുമ്പോൾ ചില ചെടികൾ കിളിക്കും, അല്ലെങ്കിൽ ഈസ്റ്റർ ആകുമ്പോൾ ഈസ്റ്റർ ലില്ലി കിളിക്കും. അതിന് ഫേവറബിൾ ആയിട്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. അപ്പൊ ക്രിസ്തുവിന് ജനിക്കാനുള്ള ഒരു ഫേവറബിൾ സിറ്റുവേഷൻ നമ്മൾ വീണ്ടും ഒരുക്കാനുള്ള കാലഘട്ടം കൂടിയായി മനുഷ്യാവതാര കാലഘട്ടത്തിൽ നമ്മൾ കാണണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇറ്റ് കമ്പൽസ് അസ് ടു ഗോഡ്ലി ലിവിംഗ്. ദൈവം എന്ത് കാണിച്ചോ അതിനെ ഒരു മെഷറിംഗ് സ്കെയിലായിട്ട് നമ്മുടെ മുമ്പിൽ നിർത്തി, ഒരു റോൾ മോഡലായിട്ട് മുമ്പിൽ നിർത്തി, ക്രിസ്തുവിനെ വീണ്ടും ഉണരാൻ, ക്രിസ്തുവിനെ വീണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ക്രിസ്തു നൽകിയ അവസരത്തിലൂടെ വളരാനുള്ള കാലഘട്ടത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും നല്ല സുദിനമാണ് ഈ മനുഷ്യാവതാരം. അതിനൊരു വാക്യം 2 Corinthians 5:14-15 അവിടെ ഈ വിഷയം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2 Corinthians 5:14-15 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അവനെ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇതിനൊക്കെയും ദൈവം കാരണഭൂതൻ. അപ്പൊ ദൈവത്തിന്റെ കാരണം, ദൈവത്തിന്റെ മുഖാന്തരം കൊണ്ട് ദൈവികമായ കൃപ പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയായി തീരുവാനും ദൈവത്തെ പോലെ ആകുവാനും ലഭിക്കപ്പെടുന്ന ശ്രേഷ്ഠമായ അവസരത്തെ ഓർമ്മപ്പെടുത്തുന്ന സുദിനമാണ് ക്രിസ്മസിന്റെ മനുഷ്യാവതാരം. അതിലൂടെയാണ് ഭവനം എന്നൊരാശയം ഏറ്റവും ശക്തമായി ലോകം കാണാനായിട്ടിടയായത്. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, ഭവനം എന്ന വാക്ക് നമുക്ക് പലരുടെ പരിചയമാണ്. പ്രത്യേകിച്ച് ഹൗസ് ആൻഡ് ഹോം, ഈ രണ്ട് വാക്കും നമ്മൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. എ പേഴ്സൺസ് ഹോം, സം പീപ്പിൾ സെൽ ഹൗസ് ആൻഡ് ഹോം ടു സിറ്റ് ഇൻ എ സോറി ദ വേർഡ് ഹൗസ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് എ ബിൽഡിംഗ് മെയ്ഡ് ഫോർ പീപ്പിൾ ഓർ എ ഫാമിലി ടു ലിവ് ഇൻ. ദ വേർഡ് ഹോം ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് എ ഫാമിലി ലിവിംഗ് ഇൻ എ ഹൗസ് ഓർ ദ ഫാമിലിയർ സ്പേസ് ഇൻസൈഡ് എ പേഴ്സൺസ് ഹൗസ് or the place someone was born or lived as a child. ഒരു കുഞ്ഞ് പിറക്കുന്ന സ്ഥലം, അതിന് പല അർത്ഥങ്ങൾ ഞാൻ വായിച്ചു, നിങ്ങൾക്ക് അതിനേറെ ഉത്തരങ്ങളും വിശദീകരണവും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. നമ്മൾ പിറന്ന് വളരാനായിട്ട് ദൈവം നൽകുന്ന ഒരു സ്പേസ്, ആ സ്പേസ് ആണ് യഥാർത്ഥത്തിൽ ഭവനം അല്ലെങ്കിൽ ഹോം. അതിനുവേണ്ടി നമ്മൾ ചുറ്റുപാട് ഉപരിപ്ലവമായി ഒരുക്കുന്ന ചില ബിൽഡിംഗ്, അതിനെ നമ്മൾ ഹൗസ് എന്നും വിളിക്കുന്നു. പല അർത്ഥങ്ങൾ കാണാം, ഞാൻ എന്റെ ഒരു അർത്ഥം മാത്രം ഞാൻ വിശദീകരിക്കുന്നത് മാത്രം. ക്രിസ്തു പിറന്ന് ജീവിച്ച ഒരു ഭവനം, അതുകൊണ്ടാണ് പിൽക്കാലത്ത് നസറേത്തിലെ ഭവനം എന്നൊരാശയം ഉണ്ടായതും. ആ നസറേത്തിലെ ഭവനത്തിൽ ജോസഫും മറിയമും ക്രിസ്തുവും കൂടി ചേർന്ന ഭവനത്തെ മാതൃകാ ഭവനമായിട്ട് ലോകം പരിചയപ്പെടുത്താനും കാരണം. അതിന് മുഖാന്തരമായ സംഭവമാണ് ഇൻകാർനേഷൻ. നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, ഈ മൂന്ന് കാര്യങ്ങൾക്കും രണ്ട് ഡൈമെൻഷൻ ഉണ്ട്, ദ സെലിബ്രേറ്റീവ് മൂഡ് ആൻഡ് ദ ലിറ്റർജിക്കൽ മൂഡ്. നമ്മൾ നിർഭാഗ്യവശാൽ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടം നമ്മളെ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നത് ഹൗ ടു ബിക്കം കണക്ടിംഗ് വിത്ത് ദ സെലിബ്രേറ്റീവ് മൂഡ് ഓഫ് എ പർട്ടിക്കുലർ ഡേ റാദർ ദാൻ ദ ലിറ്റർജിക്കൽ മൂഡ്. അതിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വ്യത്യാസപ്പെടുത്തി, ഞാൻ പറഞ്ഞത് രണ്ടും ആവശ്യമാണ്, പക്ഷേ ഇറ്റ്സ് ഓൺലി ത്രൂ ദ ലിറ്റർജിക്കൽ മൂഡ് വി ക്യാൻ അറ്റെയിൻ സംതിങ് ദ സെലിബ്രേറ്റീവ് മൂഡ്. അപ്പൊ അത് ഓർമ്മപ്പെടുത്താൻ ആറ് കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി. ഒന്ന്, ഗോഡ് ബിക്കെയിം ഹ്യൂമൻ, ദൈവം മനുഷ്യാവതാരം ചെയ്ത് സ്വന്തം ഇമേജിലേക്ക് താഴ്ന്നിറങ്ങിയ ദിവസം. രണ്ട്, ഇറ്റ് ഓപ്പൺസ് അപ്പ് ദ ഹോളി സ്ക്രിപ്ചർ. മൂന്ന്, ഇറ്റ് മേക്സ് ഗോഡ് ആക്സസിബിൾ ഓർ ഗോഡ്സ് ആക്സസിബിലിറ്റി. ഫോർത്ത് വൺ, ഇറ്റ് റിവീൽസ് ഓൾ അബൌട്ട് അവർ ഓൺലി മീഡിയേറ്റർ ദാറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. ഫിഫ്ത് വൺ, it reveals God's humility and glory. And the final one is very important, it compels us to godly living. ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള എട്ടിന്റെ ഒരു ഗുണിതം കഴിഞ്ഞു, ഇനി 16 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് 25 നമ്മൾ പ്രവേശിക്കും. ഈ നോമ്പ് നന്നായി അനുഷ്ഠിച്ചുകൊണ്ട് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കട്ടെ.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:11 വാക്യത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ധ്യാനം പ്രിയപ്പെട്ട അച്ഛൻ നിർവഹിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യവും അതിന്റെ അച്ഛൻ പ്രസംഗിച്ച കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും പ്രവേശിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ വ്യക്തമായിട്ട് അക്കമിട്ട് 6 പ്രധാനപ്പെട്ട ആശയങ്ങളെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് സാധാരണ പോലെ ഭാഷയുടെ ഭംഗി കൊണ്ടും ആശയത്തിന്റെ ആഴം കൊണ്ടും തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെ വളരെ സ്വാധീനിക്കുന്ന, പ്രത്യേകിച്ച് നാം കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ തിരുജനത്തെ വരവേൽക്കാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ അതൊരു കേവലം എല്ലാ വർഷവും നടത്തുന്ന ഒരു ചടങ്ങ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി എങ്ങനെ ഹൃദയത്തെ സ്വാധീനിക്കണം എന്നുള്ള ഒരു ആഴമായ ഒരു അല്പസമയത്തെ ധ്യാനമാണെങ്കിലും സമയപരിപതിക്കുള്ളിൽ നമ്മൾക്ക് ആഴമായ ഒരു ബോധ്യം തീർച്ചയായിട്ടും അച്ഛന്റെ ഈ വാക്കുകളിൽ കൂടി ലഭ്യമായി. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ മനുഷ്യാവതാര മഹത്വത്തെപ്പറ്റിയും അതിന്റെ വേദപുസ്തക സ്പർശനത്തെപ്പറ്റിയും പ്രവാചകന്മാരുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൽ നാം പ്രാപ്യമാക്കേണ്ടെന്ന പുതുക്കത്തെപ്പറ്റിയും നിരന്തരം അന്യ പഴയ നിയമത്തിൽ 2000 വിദൂരത്ത് നിന്നുകൊണ്ട് പകച്ചു നോക്കുന്ന ജനതയുടെ ദൈവസാന്നിധ്യത്തെ സമഗ്രമായി മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും തൊട്ടടുത്ത് നിൽക്കാൻ തക്കവണ്ണം സാധിക്കുന്ന താഴ്മയുടെ ഔന്നത്യത്തിന്റെ അനന്ത സാധ്യതയെപ്പറ്റിയുമൊക്കെ വളരെ ഇങ്ങനെ അക്കവിട്ട് അച്ഛൻ വളരെ ഒരുപക്ഷെ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് നമുക്ക് ലഭ്യമായത് വലിയൊരു അറിവിന്റെ കലവറ തന്നെയാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഈ പ്രഭാതത്തെ കാണുന്നു. മറ്റാരെ ലഭ്യമാകാതെ പ്രിയപ്പെട്ട ഐസക്കച്ചന്റെ വാക്കുകളെ തന്നെ ഈ ദിനം കേൾക്കാനിടയായതിന്റെ പിന്നിലും ഒരു ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നന്ദി പ്രിയപ്പെട്ട അച്ഛനെ ഈ സമയത്ത് ഉള്ള സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. തുടർന്നും ഈ ശുശ്രൂഷയുടെ ഇതുവരെ ഉണ്ടായിരുന്ന പോലെ തന്നെ അതിനേക്കാൾ അപ്പുറമായി ഒരു ജീവനാഡിയായി പ്രവർത്തിക്കാൻ എല്ലാ നന്മയും അച്ഛന് ചുരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ആശ്വാസവും ഒരു ശക്തിയുമാണ്. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്റെ പിന്നിൽ അച്ഛന്റെ ഒരു വലിയ ബലമുള്ള കരമുണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും വലിയൊരു ആശ്വാസമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രാർത്ഥനയുടെ വലിയൊരു അനുഗ്രഹമാണ്. അച്ഛന്റെ സാന്നിധ്യം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും അതിനുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. പ്രത്യേകമായിട്ട് എനിക്ക് ഓർക്കാനായിട്ട് പേര് നൽകിയിട്ടുള്ളത് അലീന, അനിത ജോസഫ്, നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, അനില, ജോൺസൺ, ടോബി, മറിയ, എനു, ബെഞ്ചമിൻ, സണ്ണി, ക്യാൻസർ പേഷ്യന്റായിരിക്കുന്ന മനോജ്, അതുപോലെ സൗമ്യ ക്യാൻസർ പേഷ്യന്റ് ആണ്, 36 വയസ്സ്. ആനി ജോയി, ശോശാമ, സൂസൻ തോമസ്, ജോയി. അതുപോലെ തന്നെ ഒരു സേറ ഓർക്കാം, ഒരു മോളിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു സജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഓർക്കുന്ന ഒരു പേരാണ് സജി ജോഹാൻ. രണ്ടുപേരെയും ദൈവസന്നിധിയിൽ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കാറുള്ള വൈദികരെ ഇവിടെയും, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭദ്രാശ്രമത്തിലും വൈദികരെ ദൈവസന്നിധിയിൽ ഓർക്കാം. രോഗികളായിട്ട് കടന്നു പോകുന്ന വൈദികര് നിരന്തരം ഓർക്കാറുള്ള ജിമ്മിയെ ഓർക്കാം, ആലിസ് ജോസഫ്, കൊച്ചുമോളെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു സണ്ണിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അങ്ങയുടെ തിരുജനനത്തെ ഏറ്റവും ആദരവോട് വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ ദിനങ്ങളിൽ ഒരു ബുധനാഴ്ച കൂടെ ആ ഒരു സാധ്യതയുടെ മഹത്വത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടെത്തിക്കുവാനും ആ അതുമായി ബന്ധപ്പെട്ട ആഴമായ ആശയങ്ങളെ ഒന്നുകൂടെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായി തറക്കത്തക്കവണ്ണം അതൊരു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, അനന്ത സാധ്യതയുടെ ഊർജ സ്രോതസ്സായി ഞങ്ങൾ നിലനിൽക്കുവാൻ തക്കവണ്ണം തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം, ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ, ഞങ്ങൾ ബലഹീനരാണെങ്കിലും നിലവിളിക്കുമ്പോഴൊക്കെ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഉള്ളിന്റെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനേക്കാളിലും അപ്പുറം എന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ശക്തിയാണ് എന്റെ പിതാവ്, എന്റെ ദൈവം എന്നുള്ള ബോധ്യത്തോടുകൂടി ആ ദൈവസ്നേഹത്തെ കൂടുതൽ രുചിച്ച് അറിയത്തക്കവണ്ണം ഞങ്ങളുടെ നിമിഷങ്ങളെ പ്രധാനമുള്ളതാക്കി തീർക്കാൻ അവിടുന്ന് സഹായിക്കണമേ. അന്ന് ബേത്ലഹേമിലെ കാഴ്ചത്തിൽ ഏറ്റവും നിന്ദനായി കാണപ്പെടുന്ന അനുഭവത്തിൽ ഇറങ്ങി അവതരിച്ച് അവിടെ പ്രകാശിപ്പിച്ചതുപോലെ ദൈവമേ, അപമാനവും നിന്ദയും ബലഹീനതയും ഒക്കെ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഇറങ്ങി അവതരിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളൊക്കെ എത്ര ബലഹീനരാണെങ്കിലും ദൈവമേ, അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി ബലപൂർണ്ണവരായിട്ട് മാറുന്ന ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇതുവരെ നടന്നു വന്നതും ജീവിത അനുഭവങ്ങളിൽ പഠിച്ചും പരിശീലിച്ചു ഇരിക്കുന്നതൊക്കെ ആ സത്യം തന്നെയാണല്ലോ. ദൈവമേ, ആ ഒരു ബലത്തിൽ എന്നും മുറുകെ പിടിക്കുവാൻ അവർ ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ അനേകരുടെ പേര് പറഞ്ഞു, അനേക ആളുകളുടെ പേരുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്, ഞങ്ങളുടെ മറന്നുപോയവരുണ്ട്, പ്രാർത്ഥന അർഹിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ വീണ്ടും ദൈവമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വേദനയും നൊമ്പരങ്ങളും അസ്വസ്ഥതകളൊക്കെ കടന്നു വരുമ്പോൾ ദൈവമേ, അങ്ങ് മാത്രമേ ഉള്ളല്ലോ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കുമായി. എന്റെ എല്ലാ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ, സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഉറ്റവർ വേർപെട്ട് കുടുംബത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച വെടിയേറ്റ് മരണപ്പെട്ട ആ മകളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ഓർക്കുന്നു. ദാരിദ്ര്യത്തിൽ മരണപ്പെട്ട പ്രിയ സഹോദരന്റെ സഹധർമ്മിണിയെ, മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും ഈ ലോകം വിട്ട് യാത്രയായി ദുഃഖമനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ ദൈവം അവിടുന്ന് ആശ്വസിപ്പിക്കുകയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും തലത്തിൽ അവരെ നടത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഈ ലോകത്തിൽ ദൈവമേ, അവർക്കൊക്കെ നല്ല ഉൾവെളിച്ചവും പക്വതയും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ. കുടുംബബന്ധത്തിൽ പരസ്പര സ്നേഹവും കലഹിക്കാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും കൊടുക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് തനിച്ച് പങ്കാളികൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളെയൊക്കെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ സാന്നിധ്യം അവരുടെ മനസ്സിന് സന്തോഷവും ശരീരത്തിന് ബലവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ ഓർക്കുന്നു. നല്ല കുടുംബജീവിതം നയിക്കുവാൻ അവർക്കൊക്കെ കൂടെ നല്ല പങ്കാളികളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഇങ്ങയുടെ കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. അവർക്ക് സന്തോഷിക്കുവാൻ നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദിവ്യസഭയെ ഓർക്കുന്നു. നയിക്കുന്ന പരിശുദ്ധ ഭാവതിരുമേനിയും എല്ലാ തിരുമേനിമാരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഈ സഭയും ഒരേൽപ്പിച്ച ഭദ്രാസനങ്ങളെയും ശ്രദ്ധയോടെ പരിപാലിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ചുരുക്കണമേ. പ്രത്യേകിച്ച് സഭയുടെ പുതിയ മേൽപ്പട്ടക്കാരെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമുള്ള ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ നടക്കുമ്പോൾ ദൈവമേ ഈ സഭയ്ക്ക് വേണ്ടി അനുയോജ്യരായ ദൈവവിളിയുള്ള താഴ്മയോട് ജീവിക്കുന്ന സ്വാർത്ഥതയില്ലാത്ത വിശുദ്ധരായ മനുഷ്യരെ അവിടെ തെരഞ്ഞെടുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും നോക്കുന്നു. സഭയിലെ എല്ലാ പട്ടക്കാരെയും വിശ്വാസികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർക്കുന്നു. പ്രത്യേക തീവ്രവാദം മൂലവും പ്രതികൃതി ക്ഷോഭം മൂലം വലയുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പ്രത്യേക സാംക്രമിക രോഗം മൂലമൊക്കെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ അവിടെ ആശ്വാസം നൽകണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ വാഴ്ത്തണമേ. അല്പമായി അധികമായോ സഹായിക്കുകയോ സഹകരിക്കുകയും നൃത്തം ചെയ്യുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അവിടുത്തെ അഭിഷിക്തനെ വാഴ്ത്തണമേ. കുടുംബത്തെയും അതുപോലെ തന്നെ ഇടവകയൊക്കെ അവിടുന്ന് സ്വർഗീയ നന്മകളാൽ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ദൈവമേ ഈ നോമ്പിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ കുറവുകൾ ഒരുപാടുണ്ട്, പരിമിതികൾ അനവധിയുണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സറിവ് തോന്നി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും ആരാധന ജീവിതവും ഒക്കെ അവിടെ വെളിച്ചം പകരുന്നവരായി പ്രകാശത്തിന്റെ സ്രോതസ്സായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജ്ജം വിലാശ്വാസം നൽകണമേ. എന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇന്ന് വന്നാൾ സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളോടും ആ വ്യക്തികളോടുകൂടിയും പരിശുദ്ധ സഭയോടുകൂടിയും നമ്മുടെ പ്രിയപ്പെട്ടവരായ ദൂരെയും ചാരിയുമായ രോഗത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്ന എല്ലാവരോടും കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യവാദം. ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, പ്രസംഗിച്ച ഐസക് അച്ഛൻ, ബിജോയി അച്ഛൻ, പ്രത്യേകിച്ച് ഡോക്ടർ ഈശ്വരീസ് അച്ഛൻ, എല്ലാ വൈദികരോടും വളരെ സ്നേഹവും ആത്മാർത്ഥയും സമയത്ത് അറിയിക്കുന്നു. ബൈബിൾ വാച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ അത്യുത്തേജ ചുമതല പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായോ സഹായിക്കുക സഹകരിക്കുക ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും വീണ്ടും അനുഗ്രഹമായ നോമ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു. എല്ലാം നമ്പരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.